2021 മാർച്ച് 17 ബുധനാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ കേരള പേജിൽ നിന്ന്. യോഗനാഥം മാർച്ച് 15 ലക്കത്തിൽ മാനേജിംഗ് എഡിറ്റർ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ മുഖപ്രസംഗം. ഇനിയും മുണ്ടനങ്ങൾ വേണ്ടിവരും. പ്രിയ സഹോദരി ലതിക സുഭാഷിന് അഭിനന്ദനം. 40 വർഷം ഹൃദയത്തിന്റെ ഭാഗമായി കണ്ട കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വേണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തലമുണ്ടനം ചെയ്ത് പ്രതീകാത്മക ബലികർമ്മം നടത്താൻ കാണിച്ച ആ ചങ്കൂറ്റമുണ്ടല്ലോ, അതിനു കൊടുക്കണം ഒരു കുതിരപ്പവൻ. പെണ്ണായതുകൊണ്ടല്ല കോൺഗ്രസ് ലതികയെ കറിവേപ്പില പോലെ എടുത്തു പുറത്തു കളഞ്ഞത്, പ്രവർത്തന പാരമ്പര്യമില്ലാത്തതുകൊണ്ടുമല്ല. അവർ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിരുന്നെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പേരുവെട്ടാൻ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയുമൊക്കെ കൈവിറച്ചേനെ. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ പിന്നാക്ക ഹിന്ദുക്കൾ അപ്രസക്തരാവുകയാണെന്ന സത്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ലതിക സുഭാഷ്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മൂന്ന് മുന്നണികളുടെയും അധികാര സ്ഥാനങ്ങളിൽ നിന്നും പദവികളിൽ നിന്നും അകന്നുപോകുന്ന വിഭാഗമാണ് പിന്നാക്ക ഹൈന്ദവർ. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് കണക്കുകൾ സഹിതം കേരള കൗമുദി ഇക്കാര്യം പുറത്തുകൊണ്ടുവന്നപ്പോഴാണ് അപകടത്തിന്റെ ഗൌരവം കേരള സമൂഹം മനസ്സിലാക്കിയത്. അസംബ്ലി തിരഞ്ഞെടുപ്പിലെങ്കിലും തെറ്റുതിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതെല്ലാം വെറുതെയായി. സ്ഥാനാർത്ഥി പട്ടിക ഒന്നെടുത്തു നോക്കിയാൽ മതി കാര്യം മനസ്സിലാകാൻ. ജനസംഖ്യയുടെ 45% വരുന്ന പിന്നാക്ക ഹൈന്ദവർക്ക് സ്ഥാനാർത്ഥി പട്ടികകളിൽ 25% പങ്കുപോലുമില്ല. ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ടതിന്റെ എത്രയോ അധികമാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളും നായർ സമുദായവും കൈക്കലാക്കുന്നത്. ഇടത് വലത് BJP മുന്നണികളിലെല്ലാം ഇതുതന്നെയാണ് സ്ഥിതി. UDFൽ വെറും 14 പേർ മാത്രമാണ് ഇതുവരെ ഈഴവ സ്ഥാനാർത്ഥികൾ. LDFൽ 25 പേരും. ഇവരിൽ എത്ര പേർ ജയിച്ചു കയറുമെന്ന് കണ്ടറിയണം. ജനസംഖ്യ ആനുപാതികമായി 37 സീറ്റെങ്കിലും ലഭിക്കേണ്ട സ്ഥാനത്താണ് ഇരു മുന്നണികളും ഈ അനീതി കാട്ടുന്നത്. കോൺഗ്രസിലെ 8 പേരും മുസ്ലിം ലീഗിലെ 25 പേരും ചേരുമ്പോൾ തന്നെ UDFൽ 33 മുസ്ലിങ്ങളുണ്ട്. മറ്റു ഘടകകക്ഷികളിലെ മുസ്ലിങ്ങൾ വേറെയും ഉണ്ടാകും. 11 കേരള കോൺഗ്രസുകാരും 22 കോൺഗ്രസുകാരും ചേർന്ന് 33 ക്രൈസ്തവരായി UDFൽ. 27% വരുന്ന മുസ്ലിങ്ങൾക്കും 18% വരുന്ന ക്രൈസ്തവർക്കും അവർക്ക് അർഹതപ്പെട്ടതിനേക്കാൾ എത്രയോ അധികം സീറ്റുകൾ ഇടതു വലതു മുന്നണികൾ നൽകുമ്പോഴാണ് ഈഴവർക്ക് 14-25 സീറ്റുകൾ ഭിക്ഷ നൽകി അവഹേളിക്കുന്നത്. 12% തികച്ചില്ലാത്ത നായർ സമുദായത്തിന് UDF നൽകിയതാകട്ടെ 26 സീറ്റുകളാണെന്നും ഓർക്കണം. നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ ആദർശം ഹിന്ദുക്കൾക്ക് വിശേഷിച്ച് പിന്നാക്ക ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്ത വിഷയമാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ അന്യമതക്കാരെ ഇവർ സ്ഥാനാർത്ഥിയാക്കാൻ മടിക്കുന്നതും. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള അരൂർ, തൃക്കാക്കര, കളമശ്ശേരി, എറണാകുളം പോലുള്ള മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ സംവരണ മണ്ഡലങ്ങളാകുന്നതും. സമകാലിക രാഷ്ട്രീയത്തിൽ അർഹത അവസരങ്ങൾ പോലും വിലപേശി വാങ്ങേണ്ട സ്ഥിതിയാണ്. രാഷ്ട്രീയാധികാരം കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നത് കണ്ടു നിൽക്കേണ്ട ഗതികേടിന് അന്ത്യം കുറിക്കേണ്ട കാലമായി. രാഷ്ട്രീയത്തിന്റെ പുറംപോക്കിൽ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ടവരാകരുത് പിന്നാക്ക ഹിന്ദുക്കൾ. നിലനിൽക്കണമെങ്കിൽ ജാതിയും മതവും പറഞ്ഞു തന്നെ പോരാടേണ്ടി വരും. ഇനി ഒരു പാർട്ടിയിലും ജാതീയമായി അവഗണിക്കപ്പെടാനും ഒതുക്കപ്പെടാനും പിന്നാക്ക ഹിന്ദുക്കൾ നിന്നുകൊടുക്കരുത്. എന്നെങ്കിലും കിട്ടിയേക്കാവുന്ന ഒരു എല്ലിൻ കഷ്ണത്തിനായി അനന്തമായി കാത്തുനിൽക്കേണ്ട ഗതികേട് ഈ സമൂഹത്തിന് ഉണ്ടാക്കി വച്ചതിന്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. വരുന്ന തലമുറയെങ്കിലും ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ എല്ലാ പാർട്ടികളിലും ലതികമാരും ജ്യോതിസുമാരും ഉണ്ടാകണം. ലതിക കാണിച്ച ധൈര്യം, ആയുസ് വിവിധ പാർട്ടികൾക്കായി നീക്കിവെച്ച നമ്മുടെ പല പുരുഷ കേസരികൾക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അനീതി അവസാനിപ്പിക്കാൻ, രാഷ്ട്രീയ അടിമത്തത്തിന് അവസാനം കുറിക്കാൻ ഇനിയും ഒട്ടേറെ മുണ്ടനങ്ങൾ വേണ്ടിവരും. പ്രതികരിച്ചാലേ ഒരു പരിധിവരെയെങ്കിലും ഇതിനൊക്കെ പരിഹാരമുണ്ടാകൂ. ലതിക നമുക്ക് ഒരു മാതൃകയാകട്ടെ. ആ കണ്ണീർ വെറുതെയാകരുത്.